Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. യാചനാ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരവും അവയിലെ ദൈവശാസ്ത്ര സമീപനവും കണ്ട ശേഷം ഇനി നാം നീതിയുടെ സങ്കീർത്തനങ്ങളെക്കുറിച്ചും അവയിലെ ദൈവശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ചുമാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ നീതിയെ പ്രഘോഷിക്കുന്ന സങ്കീർത്തനങ്ങളാണ് നീതിയുടെ സങ്കീർത്തനങ്ങൾ. ദൈവിക നീതി വെളിപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെടേണ്ട സാഹചര്യങ്ങൾ ദൈവത്തിന്റേതാണ് എന്ന ശൈലിയിൽ സങ്കീർത്തകൻ ശാപവാക്കുകൾ രചനയിൽ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് യാവയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും വിലപിക്കുകയും പിന്നെ അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീതിയുടെ സങ്കീർത്തനങ്ങളെ ശാപ സങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇനി എന്താണ് ഈ ശാപം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അനുഗ്രഹത്തിന്റെ വിപരീതമാണല്ലോ ശാപം. ദൈവകോപം വന്നു ഭവിക്കുമെന്നുള്ള ഭീഷണിയാകാം ഇത്. ദൈവശിക്ഷയെപ്പറ്റിയുള്ള പ്രവാചക പ്രഘോഷണമാകാം അത്. അതുമല്ലെങ്കിൽ പിന്നെ തിന്മയുടെ ഫലമായി ദൈവം ജനങ്ങളുടെ മേലോ വസ്തുക്കളുടെ മേലോ അനർത്ഥങ്ങൾ വരുത്തുമെന്നുള്ള ഒരു ഭീതിയാവാം. അതിനാൽ ദൈവം ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുത്തും എന്നുള്ള ഭീതിയാലുള്ള യാചനയായിട്ടും ശാപത്തെ അല്ലെങ്കിൽ ശാപവാക്കുകളെ, സങ്കീർത്തനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാപവാക്കുകളെ നമുക്ക് മനസ്സിലാക്കാം. അനുഗ്രഹം ആശീർവാദം എന്നത് രക്ഷിക്കപ്പെടുന്നതിൻ്റെ രഹസ്യമായിരിക്കുന്നത് പോലെ ശാപം പരിത്യജിക്കപ്പെടുന്നതിൻ്റെ, വിശിഷ്യ ദൈവത്താൽ കൈവടിയപ്പെടുന്നതിൻ്റെ രഹസ്യമാണ്. ദൈവം നീതിയുള്ള രക്ഷകനാണെന്ന അവബോധമാണ് ഇത്തരത്തിലുള്ള സങ്കീർത്തനങ്ങളുടെ ഉത്ഭവ കാരണം എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ പഠനത്തിന് മാതൃകയായിട്ട് നാം ഉപയോഗിച്ചിരിക്കുന്നത് 18-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരമാണ്. എച്ച് രാജേഷ് ആലപിച്ച ഈ ഗാനം സംവിധാനം ചെയ്തത് സണ്ണി സ്റ്റീഫൻ ആണ്.
കർത്താവാണൻ അഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും ഞാൻ. കർത്താവാണൻ അഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും ഞാൻ. തണലായി തുണയായി സ്നേഹനിധിയായി നീതി എഴുന്നൊരു രക്ഷണമായി. കർത്താവാണൻ ഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും ഞാൻ.
ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സർപ്പത്തെയും മണ്ണിനെയും കായേനെയും ശപിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെല്ലാം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. കായന്റെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് വഹിക്കാവുന്നതിലും താങ്ങാവുന്നതിലും വലുതാണ് ദൈവമേ ഈ ശിക്ഷ എന്നാണ്. അതുപോലെ ജെറീകോ പട്ടണം പുതുക്കി പണിയുന്നവർക്കെതിരായിട്ട് ജോഷുവ ശാപവർഷം നടത്തുന്നു. അതുപോലെ നിയമലംഘകർക്കെതിരായിട്ട് ലേവ്യരുടെ പുസ്തകത്തിൽ ശാപശരങ്ങൾ തൊടുത്തുവിടുന്നത് നമുക്ക് കാണാം. അന്ധരെ വഴിതെറ്റിക്കുന്നതും പരദേശികളുടെ അവകാശങ്ങളെ അവഗണിക്കുന്നതും അനാഥരെയും വിധവകളെയും ഞെരുക്കുന്നതുമെല്ലാം ശാപത്തിന് കാരണമാക്കുന്നു. അതുപോലെ നിയമാവർത്തന ഗ്രന്ഥത്തിൽ ശാപത്തിനെതിരായ ഒരു മഞ്ചരി തന്നെ നമുക്ക് കാണാം. പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിലും ശാപശൈലികൾ ധാരാളമായിട്ടുണ്ട്. ആമോസ് പ്രവാചകൻ മൊവാബ്, ജൂദിയ, ഇസ്രായേൽ ദേശങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശിക്ഷ ഉണ്ടാകുമെന്നറിയിക്കുന്നു. ഹോസിയ പ്രവാചകൻ പുരോഹിതരെ ശാപവാക്കുകളാൽ കുറ്റപ്പെടുത്തുന്നു. അനീതി വർത്തിക്കുന്നവർക്കെതിരായിട്ട് യേശയ ശാപവചസ്സുകൾ വർഷിക്കുന്നു. എന്തിന് ജെറമയ വ്യാജപ്രവാചകന്മാരെ ശപിക്കുന്നു? ദുഷ്ടന്മാരായ ഇടയന്മാരും എസേക്കിയൽ പ്രവാചകന്റെ വാക്കുകളിൽ ശാപത്തിനിരയാകുന്നുണ്ട്. ചുരുക്കത്തിൽ, പുരോഹിതരും പ്രവാചകരും ഇടയന്മാരും രാജാക്കന്മാരുമെല്ലാം അനീതി പ്രവർത്തിക്കുന്നവരാരായിരുന്നാലും ശാപത്തിനിരയാകുന്നു. എല്ലാ സങ്കീർത്തനങ്ങളിലും ശാപശൈലികൾ ഇല്ല എന്നും നാം മനസ്സിലാക്കണം. പിന്നെ 100% ശാപമയമായൊരു സങ്കീർത്തനം ഇല്ലെന്നതും മറ്റൊരു സത്യമാണ്. അവസാനം മനുഷ്യൻ തിന്മയുടെ കെണിയിൽ നിപതിക്കാതിരിക്കുക, വ്യാജവിഗ്രഹങ്ങളുടെ പിറകെ പോകാതിരിക്കുക, കർത്താവിന്റെ സ്നേഹത്തിലെന്നും വസിക്കുക, ഇതാണ് നീതിയുടെ സങ്കീർത്തനങ്ങളുടെ അല്ലെങ്കിൽ ശാപസങ്കീർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ വ്യാഖ്യാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ആവശ്യമെല്ലാം അറിയുന്ന താതൻ അനുദിനം വഴി നടത്തുന്നു. ആവശ്യമെല്ലാം അറിയുന്ന താതൻ അനുദിനം വഴി നടത്തുന്നു. സങ്കേതമായി സ്നേഹസാമീപ്യമായി ആശ്വാസമായി ആത്മസംഗീതമായി കെണികളിൽ ഞാൻ വീണിടാതെ കൈപിടിച്ചുയർത്തി വ്യർത്ഥവിഗ്രഹങ്ങളിൽ നിന്നരുളി മോചനം കർത്താവാണ് എൻ അഭയകേന്ദ്രം ലജ്ജിക്കിൽ ഒരു നാളും ഞാൻ തടലായി തുണയായി സ്നേഹനിധിയായി നീതിയെഴുന്നൊരു രക്ഷണമായി കർത്താവാണ് എൻ അഭയകേന്ദ്രം ലജ്ജിക്കിൽ ഒരു നാളും.
സങ്കീർത്തനങ്ങളിലെ ശാപശൈലികൾ ഗ്രഹിക്കുവാൻ അവ ആർക്കെതിരായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദുഷ്ടന്മാർക്കെതിരായിട്ടാണ് സങ്കീർത്തകൻ ഈ ശാപവാക്കുകൾ, ഈ ശാപശരങ്ങൾ പ്രയോഗിക്കുന്നത്. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചില്ലെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നില്ലെങ്കിൽ എന്നെല്ലാം സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സങ്കീർത്തകരുടെ ശത്രുക്കൾക്കെതിരായും ശാപശൈലികൾ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അവിടുന്ന് കർത്താവേ, എന്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും, അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ സംഹരിക്കണമേ എന്നെല്ലാം സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് സങ്കീർത്തന സമാഹാരത്തിലേക്ക് നാം കടന്നു ചെല്ലുകയാണെങ്കിൽ, ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരായിട്ടും ശാപസങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, ശാപപ്രയോഗം നടത്തുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് ഏഴിരട്ടിയായിട്ട് പകരം ചെയ്യണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനും ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതിനും നമുക്കേറെ വിശദീകരണവും വെളിച്ചവും ആവശ്യമാണ്. ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ കാഴ്ചപ്പാടും ആവശ്യമാണ്. ശാപശൈലിയെ അല്ലെങ്കിൽ ശാപശൈലിയിലുള്ള സങ്കീർത്തനങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഇനിയും നമുക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ പഠിക്കാം. കാരണം ആത്യന്തികമായി മറ്റു സങ്കീർത്തനങ്ങളിലേതുപോലെ തന്നെ നീതിയുടെ സങ്കീർത്തനങ്ങളും അല്ലെങ്കിൽ ശാപത്തിന്റെ സങ്കീർത്തനങ്ങളും ദൈവത്തിൽ ശരണപ്പെടുകയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായും ദൈവത്തിലുള്ള ശരണം പ്രഘോഷിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്.
തിരുനാമമെന്നുടേ ജീവിത ജയമായി കാരുണ്യമേകുന്ന ധനമായി തിരുനാമമെന്നുടെ ജീവിത ജയമായി കാരുണ്യമേകുന്ന ധനമായി ഹൃദയങ്ങൾ തൻ ആഴമറിയുന്നവൻ ദുരിതങ്ങളിൽ വിളി കേൾക്കുന്നവൻ കരുണയോടെ കൃപകളെന്നു അരുളിടുന്ന നാഥ ദിവ്യമാം നിൻ സന്നിധാനമെന്നും എന്റെ ശരണം കർത്താവാണെൻ അഭയകേന്ദ്രം ലജ്ജിക്കിൽ ഒരു നാളും ഞാൻ.
നീതിയുടെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ശാപ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ പൗരസ്ത്യ ജനങ്ങളുടെ ഭാഷാശൈലിയും ആശയപ്രകടന രീതിയും ഉഗ്രവും പ്രചണ്ഡവും അല്ലെങ്കിൽ കോപിഷ്ഠവും രൂക്ഷവും വികാരവിസ്ഫോടനാത്മകവുമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. സാധാരണവും ഇടത്തരവുമായ വാക്കുകളേക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ആണയിടലും ശാപ വചസ്സുകളും നിറഞ്ഞ വികാര വിസ്ഫോടനങ്ങളാണ്. മറ്റൊന്ന് വിദ്വേഷമോ പ്രതികാരമോ അല്ല സങ്കീർത്തകന്റെ ഉദ്ദേശ്യം എന്നും നാം മനസ്സിലാക്കണം. മറിച്ച് ബാബിലോൺ വിപ്രവാസം പോലുള്ള ചരിത്ര സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള തിക്തവും ക്രൂരവും കഠോരവുമായ ജീവിതാനുഭവങ്ങളുടെ വിവരണമാണ് ഈ ശാപവർഷത്തിൽ പ്രതിധ്വനിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് വിപ്രവാസികളുടെ ദുരിതം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ എസേക്കിയൽ പ്രവാചകൻ 7 ദിവസം സ്തബ്ധനായി കഴിഞ്ഞു, സ്തബ്ധനായി പോയി എന്ന് നാം വായിക്കുന്നില്ലേ? കൂടാതെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദുഷ്ടനെ വിധിക്കുന്ന ദൈവത്തോടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമാണ് പ്രതികാരം ചെയ്യുന്നവനെന്നും മനുഷ്യന് അതിന് അധികാരമില്ലെന്നും പഴയ നിയമം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും, നിന്നെ ശിക്ഷിക്കും എന്നൊക്കെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. പ്രവാചകന്റെ ശബ്ദമായും ശാപശൈലിയെ കാണേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് സങ്കീർത്തകന്റെ ശാപവാക്യം യൂദാസിൽ നിറവേറുന്നതായിട്ട് പത്രോശ്ലീഹ പ്രസ്താവിക്കുന്നത് നടപടി പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ പീഡിപ്പിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവന്റെ ഭവനം ശൂന്യമായിരിക്കട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പ്രസ്താവിച്ചത്. അങ്ങനെ പഴയ നിയമത്തിലെ ശാപശൈലിയുടെ അല്ലെങ്കിൽ ശാപസങ്കീർത്തനങ്ങളുടെ പ്രയോഗങ്ങൾ പുതിയ നിയമത്തിലേക്കും കടന്നു വരുന്നുവെന്നത് വളരെ ശ്രദ്ധേയമാണ്. നാം ഇനിയും തുടർന്ന് മനസ്സിലാക്കേണ്ടതാണ്.
കർത്താവാണൻ അഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും ഞാൻ, തണലായി തുണയായി സ്നേഹനിധിയായി നീതി എഴുന്നൊരു രക്ഷണമായി. കർത്താവാണൻ അഭയകേന്ദ്രം, ലജ്ജിക്കില്ലൊരു നാളും. ആവശ്യമെല്ലാം അറിയുന്ന താതൻ അനുദിനം വഴി നടത്തുന്നു. ആവശ്യമെല്ലാം അറിയുന്ന താതൻ അനുദിനം വഴി നടത്തുന്നു. സങ്കേതമായി സ്നേഹസാമീപ്യമായി ആശ്വാസമായി ആത്മസംഗീതമായി കെണികളിൽ ഞാൻ വീണിടാതെ കൈപിടിച്ചുയർത്തി വ്യർത്ഥ വിഗ്രഹങ്ങളിൽ നിന്നരുളി മോചനം. കർത്താവാണൻ അഭയകേന്ദ്രം, ലജ്ജിക്കിൽ ഒരു നാളും.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. നീതിയുടെ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരവും ദൈവം മനുഷ്യനെ ശപിക്കുമോ എന്ന ചിന്തകളും ഇനിയും അടുത്തയാഴ്ചയിൽ.